അധ്യായം 31, പേജ് 200. അപരിചിതമായ വാക്കുകൾ. വരുമോ പുറം ലോകം ഈ ചെളിയിലേക്കും ചതുപ്പിലേക്കും? കേൾക്കുമോ ഭൂമിയുടെ നിലവിളികൾ? വരും. പരഞ്ചു ചക്രമാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു, വരും. ജയൻ മുനക്കക്കടവ്, വരും. ചന്ദ്രമോഹൻ ചക്കങ്കണ്ടം, വരും. അഡ്വക്കേറ്റ് ഗ്രേസ് ചാരി, വരും. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, വരും. ഹൃദയശുദ്ധിയുള്ളവർ, വരും. സമാധാനപ്രിയർ, വരും. ദാരിദ്ര്യം കൊണ്ട് തകർന്നവർ, വരും. ഭൂമിയുടെ ഉപ്പായവർ. അതിരാവിലെ അവർ വരവ് തുടങ്ങും, ഒറ്റയ്ക്കും കൂട്ടായും. വെള്ളം കയറി വരുന്ന പോലെ മനുഷ്യർ വരും. ഞങ്ങൾ ഒരു നിലവിളി കേട്ടു, അതിൻ്റെ ഉറവിടം തേടി പുലരും മുമ്പേ ഞങ്ങൾ പുറപ്പെട്ടു. അവർ പറയും, ശൈലജ, നീ ശരിക്കും സ്വയം തീ കൊളുത്തുമായിരുന്നു? ദിനകരൻ ചോദിച്ചു. അവിചാരിതമായിരുന്ന ആ സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് അയാൾ ഇനിയും രക്ഷപ്പെട്ടിരുന്നില്ല. അവളത് ചെയ്യുമായിരുന്നു, എനിക്കുറപ്പാ. കുറ്റപ്പെടുത്തും പോലെ മാർക്കോസ് പറഞ്ഞു. അവൾ പറയട്ടെ, ദിനകരൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ശൈലജ ഒന്നും മിണ്ടിയില്ല, അവൾ വേറെ എവിടേക്കോ നോക്കി. ദിനകരൻ്റെ മുഖം നീര് വന്ന് വീങ്ങിയിരുന്നു. അയാളുടെ ഇടത്തെ കണ്ണ് കലങ്ങി ചോര കെട്ടിക്കിടന്നു. കൺതടം കരിവാളിച്ചിരുന്നു. എഴുന്നേറ്റിരിക്കാൻ പോലും ആവാത്ത വിധത്തിൽ അയാൾ മർദ്ദിക്കപ്പെട്ടിരുന്നു. അയാൾ മാത്രമല്ല, അവരിൽ പലരും. കൊച്ചുകുട്ടികളടക്കം അവർ നിലത്ത് വെറും മണ്ണിൽ കിടന്നു. മണ്ണ് ഉപ്പ് ചവയ്ക്കുന്നതായിരുന്നു. അവരുടെ രക്തത്തുള്ളികൾ അവിടെ ചിതറപ്പെട്ടിരുന്നു. നീണ്ട ഞരക്കങ്ങളും അമർത്തിയ നിലവിളികളും കുഞ്ഞുങ്ങളുടെ തേങ്ങലും കേട്ടുകൊണ്ടിരുന്നു. ഇരുട്ട് അവർക്ക് മേൽ പെയ്യാൻ തുടങ്ങിയതും പതുക്കെ അവരെ മൂടിക്കളയുന്നതും നോക്കി ശൈലജ കാൽമുട്ടിന്മേൽ തലചായ്ച്ചിരുന്നു. ഭൂമിയിൽ നന്മ തീരെ പറ്റിയിട്ടൊന്നുമില്ല മാർക്കോസ്. ആ പോലീസുകാർ, അവരുടെ ലാത്തികൾ പിന്നെ നമ്മളെ തല്ലാൻ ഉയർന്നില്ല, ദിനകരൻ പറഞ്ഞു. ശരിയാണ്, മാർക്കോസ് ഒരു പന്തം കത്തിച്ച് അവർക്ക് നടുവിൽ വെച്ചു. ഭയം തൻ്റെ നട്ടലിലൂടെ മിന്നിപ്പാഞ്ഞു പോയ ആ നിമിഷത്തെ അയാൾ വീണ്ടും ഓർത്തു. ശൈലജ ചീറുന്നൊരു കാട്ടുപൂച്ചയെപ്പോലെ അവൾ ആ പോലീസുകാരുടെ കണ്ണുകളിലേക്ക് ക്രുദ്ധിച്ചു നോക്കി നിന്നു. ആ തീപ്പെട്ടിങ്ങതാ, മുതിർന്നൊരു പോലീസുകാരൻ അനുനയ സ്വരത്തിൽ അവളോട് പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വരരുത്, ശൈലജ അലറി. അവളുടെ മുഖം കണ്ട് മാർക്കോസ് ഭയന്നു. ഏറ്റവും ചെറിയൊരു പ്രകോപനം മതി അവൾ ആ തീപ്പെട്ടിക്കോലുരയ്ക്കാൻ എന്ന് അയാൾക്ക് തോന്നി. ദിനകര, ആ പോലീസുകാർ അവർ ഒന്നും മിണ്ടാതെ അങ്ങനെ മടങ്ങിപ്പോവാൻ എന്താവും കാരണം? മാർക്കോസ് ചോദിച്ചു. ഭൂമി അവരുടേതും കൂടിയാണ് മാർക്കോസ്. ദിനകരൻ നെടുവീർപ്പെട്ടു. എന്നെ ആരോ ഫോൺ ചെയ്തറിയിച്ചു, അഡ്വക്കേറ്റ് ഗ്രേസ് ചാലി പറഞ്ഞു. എനിക്ക് തീരെ പരിചയമില്ലാത്ത ആരോ. നിരന്നുകിടക്കുന്ന ടിപ്പറുകളുടെയും ജെ സി ബികളുടെയും ലോറികളുടെയും ഇടയിലൂടെ ഗ്രേസിൻ്റെ കാർ അമിത വേഗത്തിൽ കടന്നു വന്നു. ഹെഡ്ലൈറ്റിൽ നിന്നുള്ള കടുത്ത വെളിച്ചം അവരുടെ മേൽ വീണു. പോലീസുകാർ വീണ്ടും വരികയാണെന്ന് കരുതി കുട്ടികൾ നിലവിളിച്ചു. സ്ത്രീകൾ പെട്ടെന്ന് മണ്ണുവണ്ടികളുടെ മുന്നിൽ നിരന്നു കിടന്നു. ഗ്രേസിൻ്റെ കൂടെയുണ്ടായിരുന്ന പത്രക്കാർ ടിപ്പറുകളെ പ്രതിരോധിച്ചുകൊണ്ട് നിരന്നുകിടക്കുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പടമെടുത്തു. അടികൊണ്ട് വീങ്ങിയ ദിനകരൻ്റെ മുഖം ക്യാമറയിൽ പതിഞ്ഞു. കത്തിക്കരിഞ്ഞ പച്ചക്കാടിൻ്റെയും പകുതി വന്ന ഞണ്ടുകളുടെയും മീനുകളുടെയുമൊക്കെ ദൃശ്യങ്ങൾ ക്യാമറയിലായി. പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് നീക്കണം, ഗ്രേസ് പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്ന് മാറുന്നത് മണ്ണുവണ്ടികൾക്ക് വഴിയുണ്ടാക്കി കൊടുക്കാനാണെന്നായിരുന്നു ദിനകരൻ്റെ അഭിപ്രായം. പിന്നെ എന്തു ചെയ്യാൻ പോകുന്നു? ചാവാനോ? ഗ്രേസ് ചോദിച്ചു. ഞങ്ങൾ ഈ നീർത്തടത്തിൻ്റെ കവചം പോലെ ഇവിടെ തന്നെ ഉണ്ടാവും, ദിനകരൻ പറഞ്ഞു. ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളത് വരെ, പൊന്മണി കൂട്ടിച്ചേർത്തു. പൊന്മണിയുടെ പരിക്ക് സാരമുള്ളതായിരുന്നു. ശൈലജ വെച്ചു കെട്ടിക്കൊടുത്ത തോർത്തുമുണ്ട് രക്തത്തിൽ കുതിർന്നു പോയിരിക്കുന്നു. അവന് തലയെ അടിയേറ്റിരുന്നു. ഉള്ളിലെ വീറ് ഒന്നുകൊണ്ട് മാത്രമാണ് അവന് തലവെക്കാൻ കഴിയുന്നത്. അവർ എന്തു പറഞ്ഞാലും പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കാതെ പറ്റില്ലെന്ന് ഗ്രേസ് നിർബന്ധം പിടിച്ചു. അത് കേസിനും സഹായം ചെയ്യും. പൊന്മണി, വേലായുധേട്ടൻ, ഒന്ന് രണ്ട് ചെറുപ്പക്കാർ പുറത്ത് ലാത്തിയിടിയേറ്റ ഒരു 8 വയസ്സുകാരൻ അത്രയും പേരെ ആശുപത്രിയിലേക്ക് നീക്കാൻ വാക്കുതർക്കങ്ങൾക്കൊടുവിൽ തീരുമാനിച്ചു. ഗ്രേസിൻ്റെ കാറിൽ അവരെ കൊണ്ടുപോയി. പാലം അവർക്ക് അങ്ങനെയാണ് ഉപകരിച്ചത്. രക്തം കൊണ്ട് അവർ അങ്ങനെ ഓർമ്മയിൽ അടയാളപ്പെടുത്തി വയ്ക്കും തലമുറകൾക്കായി. നേരം വെളുത്തതോടെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ അന്വേഷിച്ചു വരാൻ തുടങ്ങി. തീർത്തും അപരിചിതരായ ആളുകൾ. കടത്തു കടന്ന് വെള്ളവും ചെളിയും ചതുപ്പും ചവിട്ടി നീളൻ പുല്ലുകൾ വകഞ്ഞ് വഴിയുണ്ടാക്കി അവർ ബഹുദൂരം നടന്നു വന്നു. ഇതൊരു തീർത്ഥാടനം പോലെയുണ്ട്, അവർ പറഞ്ഞു. ജീപ്പിൻ്റെ തുടിപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന അസാധാരണമായ ഒരിടം. ഈ ഇരുട്ട് ആദിമമായ എന്തോ ഒന്നാണ്. ചിലയിടത്ത് അത് ഗോപുരങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്നു. ചിലയിടത്ത് ഗുഹകൾ പോലെ കവാടം തുറന്ന് ക്ഷണിക്കുന്നു. ഇവിടെ ഞാൻ എന്തോ ഒന്ന് മറന്നു വച്ചിട്ടുണ്ട്. ഞാനും ഞാൻ എന്നോ ഇവിടെ ജീവിച്ചിരുന്നു. തീർച്ച. മണ്ണിട്ട് നികത്തിയ നീർത്തടവും തീയിട്ട് നശിപ്പിച്ച കണ്ടൽക്കാടുകളും അവർ നടന്നു കണ്ടു. ചിലർ ചെടികളെപ്പറ്റി, ചിലർ കിളികളെപ്പറ്റി, ചിലർ നെല്ലിനെപ്പറ്റി, ചിലർ മീനിനെപ്പറ്റി, ചിലർ അനീതിയെപ്പറ്റി സംസാരിച്ചു. വ്യസനിച്ചു നിൽക്കുന്ന മനുഷ്യരെ തടുത്തുകൂട്ടി അവരോടൊപ്പം അവർക്കിടയിൽ വന്നുകൂടിയ ആ മനുഷ്യരും ഇരുന്നു. അവർ ആണും പെണ്ണും ഉണ്ടായിരുന്നു. പച്ചക്കാട് ഇതുവരെ അത്തരം മനുഷ്യരെ കണ്ടിട്ടില്ല. അവരുടെ ഗന്ധമറിഞ്ഞിട്ടില്ല. അവരുടേതുപോലെ ഒരു സ്വരം കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ പൂന്തോട്ടം തീയിട്ട് നശിപ്പിച്ച് അതിന്മേൽ ഒരു നഗരം പണിയുന്നവൻ ചെകുത്താനാവാനേ തരമുള്ളൂ, വിചിത്രമായി വേഷം ധരിച്ച് ഒരാൾ പറഞ്ഞു. അയാൾ ഒന്നിനുമീതെ ഒന്നായി പല പല കുപ്പായങ്ങൾ ഇട്ടിരുന്നു. അയിഞ്ഞ കാലുറ ഒരു പാവാട പോലെ വിരിഞ്ഞു നിന്നു. പകുതി നരച്ച താഴിരോമങ്ങളുടെ കാറ്റ് കാറ്റ് കയറി ഇളക്കങ്ങളുണ്ടായി. അയാൾ തലയിലൊരു തൊപ്പി വച്ചിരുന്നു. സംസാരിക്കാനായി അയാൾ കൈയുയർത്തിയപ്പോൾ അയാളുടെ വിരലുകളിൽ നിന്ന് മിന്നലുകൾ പാളുന്നുണ്ടായിരുന്നു. നിരന്നുകിടക്കുന്ന വാഹന നിരകളെ ചൂണ്ടി അയാൾ പറഞ്ഞു, ഇതാ ബീഹേമത്. അതെന്താണെന്ന് അവിടെ കൂടിയവർക്ക് ആർക്കും മനസ്സിലായില്ല. എങ്കിലും അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയാത്ത വിധം അത് മധുരവും ഉദാരവുമായിരുന്നു. അതിന്ന് കടിഞ്ഞാടിടാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? സഹജീവികളുടെ ക്രൂരനായ അധിപതിയായിട്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. എന്നെയോ നിങ്ങളെയോ ഇക്കാണുന്ന തരുപക്ഷി മരനിരകളെയോ വയലിലെ നെൽച്ചെടിയെയോ സൃഷ്ടിച്ച പോലെയല്ല അത് സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടികർത്താവും ഒന്നല്ല. എന്നെ ഓർത്തോ നിങ്ങളെ ഓർത്തോ പക്ഷികളെയും മീനുകളെയും ഓർത്തോ അല്ല അത് സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ ദന്തനിര ഭയങ്കരമാണ്. അതിൻ്റെ കരുത്ത് അതിൻ്റെ ഇടുപ്പിലാണ്. വിനാശകരമായ ശക്തി അതിൻ്റെ കഴുത്തിൽ കുടിയിരിക്കുന്നു. കൊടും ഭീതി അതിൻ്റെ മുന്നിൽ നൃത്തം വയ്ക്കുന്നു. ഇരുമ്പ് അതിന് കച്ചിയാണ്. ഓട് അതിന് പൂതലിച്ച തടിയാണ്. ഇടിച്ചു നിരത്തുമ്പോൾ വിധവയുടെ മേൽക്കൂരയെന്നോ വഴിയോര കച്ചവടക്കാരൻ്റെ അത്താഴമെന്നോ അനാഥ ശിശുവിൻ്റെ സ്വപ്നമെന്നോ അതിന് നോട്ടമില്ല. കവർന്നെടുക്കുമ്പോൾ ഒരു വെള്ളാരങ്കല്ല് പോലും ബാക്കി വയ്ക്കാതെ എല്ലാം വാരിയെടുത്ത് കൊണ്ടുപോകുന്നു. അത് കടന്നു പോകുന്ന വഴികളിലെല്ലാം വൃക്ഷങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു. പുല്ലുകൾ പേടിച്ചു മരിക്കുന്നു. നായ്ക്കുട്ടികൾ ഓടിമറയുന്നു. മനുഷ്യരും പേടിച്ചു മാറുന്നു. കടന്നു പോകുമ്പോൾ പിന്നിൽ അതൊരു തിളങ്ങുന്ന പാതയുണ്ടാക്കുന്നു. അതിലേ പോകുന്നവർ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, ഭ്രാന്ത, പുരോഗതിയുടെ വേഗം കണ്ട് കണ്ണു മഞ്ഞളിച്ച് നീ എന്തൊക്കെയാണ് കൽപ്പിക്കുന്നത്?
വേഗം. ഭ്രാന്ത് എനിക്കല്ല, വേഗത്തിനാണ്. വീടുണ്ടാക്കിയിരുന്നവർ എത്ര ആലോചിച്ചും ചിന്തിച്ചുമാണ് നൂറായിരം കല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കല്ല് കണ്ടെത്തിയിരുന്നത്. അവരുടെ കണ്ണും കയ്യും മനസ്സും അത് തേടി ഏറെ അലഞ്ഞിരുന്നു. വേഗത്തെപ്പറ്റിയല്ല, നാളെയെപ്പറ്റിയാണ് അവർ ഓർത്തത്. ഒരു കല്ലെടുത്താൽ വേറൊന്ന് പകരം വയ്ക്കാൻ മനുഷ്യരെ കൊണ്ടാവുമോ? മണ്ണിൽ നിന്ന് സ്വപ്നങ്ങൾ പോലെ അവർ ഇഷ്ടികകൾ മെനഞ്ഞു. വേഗത്തെ അവർ പിന്നിലാണ് നിർത്തിയത്. വേഗത്തിന് വേഗത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അത് വേണ്ടിടത്ത് വേണ്ടപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടട്ടെ. കഴിയാവുന്നത്ര വേഗത്തിൽ എല്ലാം കോരിയെടുത്തിട്ടും ആരും മരിച്ചു പോകാതിരിക്കുന്നില്ലല്ലോ. ഇതാ ബീഹമത്. പേടിയില്ലാത്ത ജന്തു. സിരകളിൽ അതിവേഗ കുതിപ്പുകൾ മാത്രം എഴുതപ്പെട്ടിട്ടുള്ളവൻ. ഒരു സംവത്സരം കൊണ്ട് 1000 പേർ കെട്ടിയുണ്ടാക്കിയ ജീവിതങ്ങളെ 5 നിമിഷം കൊണ്ട് അവൻ തട്ടിനിരപ്പാക്കുന്നു. അവന് മൂക്കുകയറിടാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? കാട്ടിലൊരു കാറ്റു വീശി അമർന്നതുപോലെ അയാളുടെ വാക്കുകൾ നിലച്ചു. അതിൻ്റെ ധ്വനികളിൽ നിന്ന് പെട്ടെന്ന് കാതുകളെ പിന്തിരിപ്പിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല. ഡോക്ടർ ജോൺസൺ, താങ്കൾ ഇവിടെ വന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അഡ്വക്കേറ്റ് ഗ്രേസ് ചാളി അയാൾക്ക് നന്ദി പറഞ്ഞു. ഡോക്ടറാ? ശങ്കരേട്ടൻ ദിനകരൻ്റെ ചെവിയിൽ ചോദിച്ചു. ദിനകരൻ തലയാട്ടി. എവിടത്തെ ഡോക്ടറാ? തനിക്കറിയില്ലെന്ന് ദിനകരൻ ആംഗ്യം കാട്ടി. എന്താങ്ങേര് പറഞ്ഞതിൻ്റെ അർത്ഥം? തനിക്കും അത് മുഴുവൻ മനസ്സിലായിട്ടില്ല, ദിനകരൻ പറഞ്ഞു. കുറേ മുമ്പ് തന്നെ ഈ ദേശത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്, അഡ്വക്കേറ്റ് ഗ്രേസ് ചാലി പറഞ്ഞു.
തെല്ലു മുമ്പ് നിങ്ങളൊക്കെ തീർത്ഥാടന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചതും ഡോക്ടർ ജോൺസൺ ദൈവത്തിൻ്റെ പൂന്തോട്ടമെന്ന് വിളിച്ചതുമായ ഈ നീർത്തട പ്രദേശത്തിന് മീതെ കെട്ടിപ്പൊക്കുമെന്ന് പറയുന്ന വ്യവസായ നഗരം ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് പുറത്തു കൊണ്ടുവരുന്നത്. പതിനായിരം കോടി രൂപ മുതൽ മുടക്കി 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന ഒരു കൂറ്റൻ പദ്ധതിയാണ് കുമാരൻ എന്ന കോടീശ്വരന്റെ സ്വപ്നമെന്ന് എല്ലാവരും പറയുന്നു. അതിനുവേണ്ടിയാണ് സർവേ നമ്പർ 358 340 351/52 ഈ ഭൂമിയെല്ലാം കുമാരൻ വാങ്ങിച്ചിട്ടുള്ളതെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. സ്വന്തം പ്രദേശത്തോടുള്ള സ്നേഹം മൂലം അമ്പലം മുതൽ കുടിലി വരെ എല്ലായിടത്തും അയാൾ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കേൾക്കുന്നു. എന്നാൽ അയാളുടെ പേരിൽ ഒരിഞ്ച് ഭൂമി പോലും ഇവിടെയില്ല എന്നതാണ് സത്യം. ഭൂമി മുഴുവനും ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ചില കടലാസ് കമ്പനികളുടെയും അജ്ഞാത വ്യക്തികളുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാനിതിൻ്റെ പിന്നാലെ കുറേ സഞ്ചരിച്ചു. തഹസീൽദാർ മുതൽ രജിസ്ട്രാർ ഓഫീസിലെ ശിപ്പായി വരെ എന്നെ സഹായിച്ചു. എൻ്റെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട്. വ്യവസായ നഗരത്തിൻ്റെ പേരും പറഞ്ഞ് കായലും വയലും കണ്ടൽക്കാടുകളും മണ്ണിട്ട് നികത്തി വൻതുകയ്ക്ക് മറിച്ചു നിൽക്കുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ? എത്രയോ തലമുറകളായി ഇവിടെ ഇവർ ജീവിക്കുന്നു. ഈ നീർത്തള പ്രദേശത്തെ കാത്തുസൂക്ഷിച്ചും ഇവിടെ കൃഷി ചെയ്തും മീൻ പിടിച്ചും ജീവിച്ചിരുന്ന ഇവരുടെ നിലനിൽപ്പ് ഇന്ന് അപകടത്തിലാണ്. പടിഞ്ഞാറേ താഴം മുഴുവൻ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. അപ്പോ ദിനകര, ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയത് കുമാരനല്ലേ? ശങ്കരേട്ടൻ വിസ്മയത്തോടെ ചോദിച്ചു. ആകാശത്തിന് ചോട്ടിലുള്ള എന്തും കാശു കൊടുത്ത് വാങ്ങാൻ കഴിവുള്ള കുമാരൻ്റെ കയ്യിൽ ഒരിഞ്ച് ഭൂമി പോലും ഇല്ലെന്നുള്ളത് ഒരു കെട്ടുകഥയല്ലേ? ഞാനിത് വിശ്വസിക്കില്ല, ശങ്കരേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. വിശ്വസിക്കാണ്ട് പറ്റില്ല ശങ്കരേട്ട, മാർക്കോസ് പറഞ്ഞു. കടലാസ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ മാർക്കോസേ? എനിക്കറിയില്ല ശങ്കരേട്ട. അവരിൽ പലരും ഇവിടെ കേട്ടത് മുഴുവൻ ഇന്ന് വരെ അവർ കേട്ടിട്ടില്ലാത്തതും അവർക്കറിയാത്തതുമായ വാക്കുകളായിരുന്നു. പ്രൊജക്ട് ബിനാമി, ടെക്നോപാർക്ക്, ടൗൺഷിപ്പ്, നവലിബറൽ, ഹൈടെക് സിറ്റി, സൈബർ സിറ്റി, പരിസ്ഥിതി, റാംസാർ മേഖല, പുറംലോകം, അപരിചിതമായ വാക്കുകൾ കൊണ്ട് അവരെ വീർപ്പുമുട്ടിച്ചു. താടി വെച്ച മെലിഞ്ഞു നീണ്ട വിഷാദിയായ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ സംസാരിക്കുകയായിരുന്നു. നെഞ്ചിടിപ്പോടെ ശൈലജ അയാളെ നോക്കിയിരുന്നു. ഇവിടെ വികസിപ്പിക്കുന്ന ഭൂമിയുടെ 60% വെള്ളത്തിനടിയിലാണ്. അത് മുഴുവനും കൃഷിഭൂമിയാണ്. അത് കൃഷിക്കല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാനാവില്ല. ഈ ഭൂമിയിലെ 200 ഏക്കർ നിലവും 23 ഏക്കർ വെള്ളക്കെട്ടുമാണ്. ഇത് രൂപാന്തരപ്പെടുത്താൻ സർക്കാരിൻ്റെ അനുവാദം വേണം. ഇത് തീരദേശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലാത്തതാണ്. 11 നിയമങ്ങളെ അത് ലംഘിച്ചുകൊണ്ടല്ലാതെ അത് സാധ്യവുമല്ല. ചക്കം കണ്ടെത്തുകാരൻ ചന്ദ്രമോഹൻ ആയിരുന്നു ആ യുവാവ്.